ഡോക്ടർ വിനോദ് അയ്യപ്പൻ, ഉറക്കമില്ലായ്മ കാരണം പൊണ്ണത്തടിയും ഡയബറ്റീസും ഉണ്ടാകാമെന്ന് കഴിഞ്ഞ ആഴ്ച താങ്കൾ പറഞ്ഞിരുന്നു. മറ്റെന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉറക്കമില്ലായ്മ മൂലം ഉണ്ടാകാവുന്നത്?
ഉറക്കമില്ലായ്മയുടെ ഏറ്റവും ആൾക്കാരിൽ നിരീക്ഷിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇറിറ്റബിലിറ്റി ആയിരിക്കും. അവര് ജനറലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇറിറ്റബിൾ ആയിരിക്കും. ജനറലി ചാടിക്കടിക്കുന്ന ടൈപ്പ് ആൾക്കാരായിരിക്കും, നമ്മൾ പറയും മുൻകോപക്കാരാന്ന് പറയും. ആ രീതിയിലുള്ള ബിഹേവിയർ വരും. അതിന് വരാൻ റീസൺ അവര് കംപ്ലീറ്റ്ലി അവരുടെ കുറ്റം എന്ന് പറയാൻ പറ്റില്ല, അത് ബിക്കോസ് ബ്രെയിനിന് ഒരു പ്രോപ്പർ ആയിട്ടൊരു റെസ്റ്റ് കിട്ടാത്തതുകൊണ്ടാണ്. നമ്മുടെ സ്റ്റഡീസ് കാണിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പ്രോപ്പറായിട്ട് ഉറക്കം ഇല്ലെങ്കിൽ നമ്മുടെ മെമ്മറി കൺസോളിഡേഷൻ നടക്കില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ പഠിക്കുന്നതോ കേണുന്നതോ കേൾക്കുന്നതോ കാണുന്നതോ ആയ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉറക്കില്ല. അപ്പൊ പ്രോപ്പർ ഉറക്കം കിട്ടാത്ത ആൾക്കാരിൽ മെമ്മറി പവർ കുറവായിരിക്കും, മെമ്മറി കൺസോൾട്ടേഷൻ നടക്കില്ല. അതുപോലെ തന്നെ ഗ്രോത്ത്, നോർമൽ ഹ്യൂമൻ ഗ്രോത്ത് ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും. ആൾക്കാരിൽ കറക്റ്റ് ആയിട്ടായിരിക്കില്ല ഗ്രോത്ത് വരെ. അപ്പൊ പിള്ളേരിലാണെങ്കിൽ അത് അഫക്ട് ചെയ്യാം അവരെ. ഉറക്കം കിട്ടാണ്ടിരിക്കാനുള്ള റീസൺ എന്താന്ന് കൂടി നോക്കിയിരിക്കും. ഇപ്പൊ സ്ലീപ്പ് അപ്നിയ കാരണമാണ് ഉറക്കം കിട്ടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയുള്ളവരിൽ ഓക്സിജൻ നൈറ്റിൽ എപ്പോഴും കുറയുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ അവർക്ക് കോഗ്നിറ്റീവ് പ്രോബ്ലംസ്, അതായത് ബ്രെയിൻ സംബന്ധമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അഫക്ട് ചെയ്യുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരിൽ ലോങ് ടേം ആയിട്ട് വരുമ്പോ അവരുടെ നോർമൽ ഓർമ്മ ശക്തിയൊക്കെ അഫക്റ്റഡ് ആവാം അങ്ങനെ വരുമ്പോ. അത് ഒരു ഒരു പാർട്ട്. ഇപ്പൊ ഈ സ്ലീപ്പ് അപ്നിയ കാരണമാണ് ഉറക്കം കിട്ടാത്തതെങ്കിൽ അവരിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവും. ജനറലി നമ്മൾ ഈ സ്ലീപ്പ് അപ്നിയ വരുമ്പോ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ, അതായത് ഓക്സിജൻ കുറവും കൂടുതലും ഉണ്ടാവുമ്പോ ഇൻഫ്ലമേഷൻ ഉണ്ടായിട്ട് അത് അഫക്ട്, അതുകൊണ്ട് നമുക്ക് ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ടാവാം, അതായത് രക്തക്കുഴൽ ബ്ലോക്കുകൾ ഉണ്ടാവാം, സ്ട്രോക്സ് ഉണ്ടാവാം, ഹാർട്ടില് ഇറഗുലർ ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ് വരാം. ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് പറയുന്നത് ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. പ്രായം അവരിൽ ഭയങ്കര കോമൺ ആണ്. അത് ഭയങ്കര സ്ട്രോങ് അസോസിയേഷൻ ഉണ്ട് സ്ലീപ്പ് അപ്നിയ ആയിട്ട്. അപ്പൊ ഉറക്കം നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും അഫക്റ്റ് ചെയ്യുന്നൊരു സംഗതിയാണ്. അതുകൊണ്ട് അത് പ്രോപ്പറായിട്ട് കിട്ടിയില്ലെങ്കിൽ എല്ലാ അവയവങ്ങളിലും അതിന്റെ പാർശ്വഫലങ്ങൾ ഉണ്ടാവും.
ഈ സ്ലീപ്പ് അപ്നിയ എന്ന രോഗാവസ്ഥ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് വിശദീകരിക്കാമോ?
സ്ലീപ്പ് അപ്നിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സ്ലീപ്പ് അപ്നിയയിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി നമ്മൾ എണീറ്റിരിക്കുമ്പോ നമ്മുടെ മെയിൻ ആയിട്ടുള്ള എയർ ട്യൂബ്സ്, അതായത് ട്രക്കിയയും ബ്രോങ്കയും എല്ലാം ഓപ്പൺ ആയിരിക്കും. അതിന് ചുറ്റും മസിൽസ് ഉണ്ട്, അതെല്ലാം ഇങ്ങനത്തെ ട്യൂബ്സിനെ ഓപ്പൺ ആക്കി വെക്കും. ഇപ്പൊ സ്ലീപ്പ് അപ്നിയ ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് അസോസിയേഷൻ തടിയാണ്, ഒബീസിറ്റിയാണ്. അപ്പൊ നമ്മൾ ശരീരത്തിലുള്ള ഫാറ്റ് കൂടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നമ്മുടെ ശ്വാസകോശത്തിന് ഇടയ്ക്കുള്ള ഗ്രന്ഥികളും ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ അവരുടെ ഈ ട്യൂബ്സ് ഓൾറെഡി ഒരു നാരോ ആയിരിക്കും, സാധാരണ ആളിനേക്കാളും കുറച്ചും കൂടി നാരോ ആയിരിക്കും. അപ്പൊ ഇവര് കിടക്കുമ്പോ എന്താ സംഭവിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഉറങ്ങിക്കഴിയുമ്പോ നമ്മുടെ മസിൽസും റിലാക്സ്ഡ് ആവും. അപ്പൊ ഈ ട്യൂബ്സ് ഓപ്പൺ ആക്കി വന്ന് വയ്ക്കുന്ന മസിൽസ് റിലാക്സ് ആവുമ്പോ ആ ഈ മെയിൻ ബ്രീത്തിങ് ട്യൂബ്സ് കൊളാപ്സ് ചെയ്യും, അതായത് അത് ബ്ലോക്ക്ഡ് ആവും. നമ്മൾ കിടക്കുമ്പോ പ്രത്യേകിച്ച് നമ്മുടെ നാക്കാണ് വായിലെ ഏറ്റവും വലിയ മസിലാണ്, അതും പുറകോട്ട് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതും കൂടിയും ബാക്കിലേക്ക് വീണ് കഴിഞ്ഞാൽ ഈ ട്യൂബ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ആവും. ബ്ലോക്ക് ആവുമ്പോ എന്താ പറ്റണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എയർ ഉള്ളിലേക്ക് പോകുന്നില്ല, അപ്പൊ ഓക്സിജൻ കിട്ടുന്നില്ല നമുക്ക്. അപ്പൊ അത് ഓക്സിജൻ കിട്ടാണ്ട് വരുമ്പോ നമ്മുടെ ബ്രെയിൻ ഗെറ്റ്സ് ഇറിറ്റേറ്റഡ്. അപ്പൊ ബ്രെയിൻ വേക്കപ്പ് എണീക്കും, ബ്രെയിൻ എണീറ്റിട്ട് മസിൽസിന് ഇമ്പൾസ് കൊടുക്കും എണീക്കാനായിട്ട്. അപ്പൊ മസിൽസ് ഓപ്പൺ ആവും, അപ്പൊ പീപ്പിൾ ആൾക്കാർ ബ്രീത്ത് ചെയ്യും നോർമലായിട്ട്. അപ്പൊ ഈ സൈക്കിള് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും, അതായത് ഓക്സിജൻ കിട്ടാണ്ടിരിക്കുന്ന സൈക്കിള് ഓപ്പൺ ആയിട്ട് പിന്നെ ഓക്സിജൻ കിട്ടുന്ന സൈക്കിള്, അങ്ങനെയുള്ള ആ സൈക്കിള് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അതാണ് മെയിൻ ആയിട്ട് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന കണ്ടീഷൻ. അത് ഒബീസിറ്റി ആയിട്ട് അസോസിയേറ്റഡ് ആണ്. ഒബീസ് അല്ലാത്തവർക്കും വരാം. ഇപ്പൊ നമ്മൾക്ക് നോർമൽ ആയിട്ട് നമ്മുടെ കീഴ്ത്താടി ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുന്ന ആൾക്കാരാണോ, ഇല്ലെങ്കിൽ നമ്മുടെ നാക്ക് ജനറലി ഇത്തിരി വലുതായിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ളവരിൽ തടിയില്ലെങ്കിലും ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ വരാം.
എന്താണ് സ്ലീപ്പ് അപ്നിയയുടെ ചികിത്സ?
സ്ലീപ്പ് അപ്നിയയുടെ അസോസിയേഷൻ തടി ആയതുകൊണ്ട് തടി കുറയ്ക്കല് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ യഥാർത്ഥ ചികിത്സ. തടി ഉള്ളവരല്ല വരുന്നെങ്കിൽ, പക്ഷേ ആ തടി കുറയ്ക്കാനായിട്ട് ഈസി അല്ല. കാരണം സ്ലീപ്പ് അപ്നിയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും, ഇൻഫ്ലമേഷൻ ഒബീസിറ്റി പ്രൊമോട്ട് ചെയ്യും. അപ്പൊ ഈ ഒബീസിറ്റി സ്ലീപ്പ് അപ്നിയ വേഴ്സ് ആക്കുകയും ചെയ്യും. അപ്പൊ ഇതൊരു വിഷ്യസ് സൈക്കിളാണ്, അതായത് ഒരു സൈക്കിളാണ് പോകുന്നത്. അപ്പൊ അത് നമ്മൾ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യമേ സ്ലീപ്പ് അപ്നിയ ട്രീറ്റ് ചെയ്യേണ്ടി വരും. സ്ലീപ്പ് അപ്നിയുടെ ഡയറക്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ നമ്മുടെ അടഞ്ഞുപോയ ശ്വാസകോശ ട്യൂബ്സ്, ട്രക്കിയയും മേജർ ട്യൂബ്സും ഓപ്പൺ ആക്കുകയാണ്, രാത്രി ഓപ്പൺ ആക്കി വെക്കുക. അത് ഓപ്പൺ ആക്കി വെക്കാൻ യൂസ് ചെയ്യുന്ന മെഷീനാണ് സിപാപ്പ് എന്ന് പറയുന്നത്. അതായത് കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ, ഒരു മാസ്ക് വഴി കൊടുക്കുന്ന ഒരു പ്രഷറാണ്. അത് ഓക്സിജൻ അല്ല, അതൊരു പ്രഷറാണ്. അത് സാധാരണ എയർ തന്നെ, ശരീരത്തിൽ അറ്റ്മോസ്ഫിയറിക് എയർ തന്നെയാണ് അതിൽ കൂടെ കൊടുക്കുന്നത്. ബട്ട് അതൊരു പ്രഷർ കൊടുത്തിട്ട് ഒരു സ്പ്ലിൻറ് പോലെ നമ്മുടെ ട്യൂബ്സ് ഓപ്പൺ ആക്കി വെക്കും. അപ്പൊ പല ഡിഫറെന്റ് പ്രഷേഴ്സിലാണ് പലവരുടെയും ട്യൂബ്സ് ഓപ്പൺ ആവുക. ചില ആൾക്കാർക്ക് ചിലപ്പോൾ 3 സെന്റിമീറ്റർ വാട്ടർ പ്രഷർ മതിയായിരിക്കും, ചില ആൾക്കാർക്ക് ചിലപ്പോൾ 17 സെന്റിമീറ്റർ വാട്ടർ പ്രഷർ വേണമായിരിക്കും. അത് ഡിറ്റർമിൻ ചെയ്തിട്ട് ആ മെഷീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസകോശം രാത്രിയാകുമ്പോൾ ഓപ്പൺ ആക്കി വെക്കുകയും ആ സ്ലീപ്പ് അപ്നിയ എന്ന പ്രശ്നം, അതായത് ആ ഒരു ഇത് ബ്ലോക്കായി ഓക്സിജൻ കുറവാകുന്ന ആ സൈക്കിള് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ മെയിൻ ട്രീറ്റ്മെന്റ്.
ഡോക്ടർ, ഉറക്കവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കൂർക്കം വലിയാണ്. എന്താണ് കൂർക്കം വലിയുടെ കാരണം?
കൂർക്കം വലിയും സ്ലീപ്പ് അപ്നിയും തമ്മിൽ ഒരു അസോസിയേഷൻ ഉണ്ട്. അതായത് കൂർക്കം വലി ഭയങ്കര കോമൺ ആണ്. 30% ഓഫ് പീപ്പിൾ സ്നോർ, അതായത് 30% കൂർക്കം വലിക്കുന്ന ആൾക്കാരിൽ സ്ലീപ്പ് അപ്നി ഉണ്ടാവാം. പക്ഷെ ഒരു ഏത് പോപ്പുലേഷൻ നമ്മൾ എടുക്കണതനുസരിച്ചിരിക്കും കൂർക്കം വലി ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. കൂർക്കം വലി ഉണ്ടാവാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്വാസം എടുക്കണത് മൂക്കിൽ കൂടെയും വായിൽ കൂടെയാണ്. ജനറലി നമ്മൾ ഉറങ്ങുമ്പോൾ പ്രോബ്ലി വായി കൂടെ ഉണ്ടാവാം, മൂക്കി കൂടെ ഉണ്ടാവാം, രണ്ടും കൂടി ഉണ്ടാവും, ചിലപ്പോൾ ഒരെണ്ണം ഉണ്ടാവുള്ളൂ. അപ്പൊ നോർമലായിട്ട് നമ്മുടെ ശ്വാസം ഒരു സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു ഫ്ലോ ആണ്, അതൊരു ലാമിനാർ ഫ്ലോ ആണ്. പക്ഷെ നമുക്ക് മൂക്കിലോ ഇല്ലെങ്കിൽ വായുടെ ബാക്കിലോ എന്തെങ്കിലും ബ്ലോക്കേജസ് ഉണ്ടെങ്കിൽ, ഇപ്പൊ മൂക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗ്രന്ഥി വികസിച്ചിട്ട് വന്നിട്ടാവാം, പോളിപ്സ് ഉണ്ടാവാം, അങ്ങനെയുള്ള ഒരു ബ്ലോക്കേജസോ ഇല്ലെങ്കിൽ വായുടെ ബാക്കിൽ ടോൺസിൽ അങ്ങനത്തെ എന്തെങ്കിലും ബ്ലോക്കേജസ് ഉണ്ടാവുമ്പോ ഈ ഫ്ലോ ഒരു ടർബുലന്റ് ആവും. അതായത് അതൊരു ഇറഗുലർ ആയിട്ടുള്ള ഫ്ലോ ആവും. അങ്ങനെ വരുമ്പോ നമ്മുടെ വായുടെ ബാക്കിലുള്ള സോഫ്റ്റ് ടിഷ്യൂ, അതായത് ബോൺ അല്ലാതിരിക്കുന്ന ടിഷ്യൂസ് വൈബ്രേറ്റ് ചെയ്യും. അതാണ് കൂർക്കം വലി ആയിട്ട് നമ്മൾ കേൾക്കുന്നത്. കൂർക്കം വലി ശരിക്കും പറഞ്ഞ കൂർക്കം വലിക്കാനേക്കാളും കൂർക്കം വലി കേൾക്കണവർക്കാണ് കൂടുതൽ ബുദ്ധിമുട്ട്. അപ്പൊ നമ്മുടെ ക്ലിനിക്കിലൊക്കെ വരുവാണെങ്കിൽ കൂർക്കം വലിക്കാരനെ കൊണ്ടുവരുന്നത് അവരുടെ പാർട്ണർ ആയിരിക്കും യൂഷ്വലി. കാരണം കൂർക്കം വലിക്കാരൻ അറിയുന്നില്ല അവൻ കൂർക്കം വലിക്കുന്നുണ്ട്.
കൂർക്കം വലി ഉണ്ടാകാനുള്ള ശാരീരിക കാരണങ്ങൾ താങ്കൾ ഇപ്പോൾ പറഞ്ഞു. കൂർക്കം വലിക്ക് മറ്റെന്തെങ്കിലും തരത്തിൽ ജീവിത ശൈലി കൂർക്കം വലി കൂടാൻ കാരണമാകാറുണ്ടോ?
നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു ജീവിതശൈലി, ജനറൽ ജീവിതശൈലി, ഇപ്പോഴത്തെ ജീവിതശൈലി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മദ്യം കഴിക്കുന്നത് കൂർക്കം വലി ഡെഫിനറ്റ് ആയിട്ട് കൂട്ടും. അത് സ്ലീപ്പ് അപ്നിയയും കൂട്ടും. കാരണം നമ്മൾ മദ്യം കഴിക്കുമ്പോൾ നമ്മുടെ മസിൽസ് കുറേയും കൂടിയും റിലാക്സ്ഡ് ആണ്, നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റി കുറേയും കൂടിയും കുറവാണ്, നമ്മൾ കുറേയും കൂടിയും അബോധമായിട്ടുള്ള ഉറക്കത്തിലേക്കാണ് പോകുന്നത്. ഇത് രണ്ടും ഉണ്ടാകുമ്പോൾ നമ്മുടെ ഈ ഓൾറെഡി നാരോ ആയിരിക്കുന്ന ഈ എയർ പാസേജസ് അത് കുറേയും കൂടി നാരോ ആവുകയും കൂർക്കം വലിക്കാൻ സാധ്യതയുള്ളവർ കൂടുതൽ കൂർക്കം വലിക്കാനും സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ ബാക്കിൽ കിടക്കുമ്പോൾ, അതായത് നമ്മൾ മലർന്നു കിടക്കുമ്പോൾ നമ്മൾ ഈ നമുക്ക് കൂർക്കം വലിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ സൈഡ് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ കൂർക്കം വലിക്കാനുള്ള സാധ്യത ജനറലി കുറവാണ്.
ഇത് പൂർണ്ണമായും കൂർക്കം വലി പൂർണ്ണമായും ഒഴിവാക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള മാർഗങ്ങളോ ചികിത്സകളോ ഉണ്ടോ?
അത് കൂർക്കം വലിക്കാനുള്ള കാരണം പോലെ ഇരിക്കും. ചില ആൾക്കാരിൽ കൂർക്കം വലി ഒബീസിറ്റി ആയിട്ട് അസോസിയേറ്റഡ് ആണ്. അപ്പോൾ ഒബീസിറ്റി, അതായത് തടിയായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ളവർക്ക് നമ്മൾ തടി കുറച്ച് കഴിഞ്ഞാൽ കൂർക്കം വലി കുറയ്ക്കാനുള്ള സാധ്യത കൂടുതലാണ്. ചില ആൾക്കാരിൽ മൂക്കിൻ്റെ ഉള്ളിൽ ഇത് കൂടണമുണ്ടായിരിക്കും കൂർക്കം വലി ഉണ്ടാവുക. അങ്ങനെയുള്ളവരിൽ ആ ദശ എടുത്ത് കളഞ്ഞാൽ കൂർക്കം വലി കുറയാൻ സാധ്യത കൂടുതലാണ്. പക്ഷെ മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൂർക്കം വലിക്ക് എന്ന് പറഞ്ഞ മാൻഡിബുലർ അഡ്വാൻസ്മെന്റ് സ്പ്ലിൻറ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. അതായത് നമ്മുടെ കീഴ്ത്താടി ഒരു ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി രാത്രി നമ്മൾ കിടക്കാൻ നേരത്ത് യൂസ് ചെയ്യുന്ന ഒരു ഡെന്റൽ സ്പ്ലിൻറ് ആണത്. അത് നമ്മുടെ ഒരു അതൊരു ഡെഞ്ചർ പോലെ ഇരിക്കും. ഡെന്റിസ്റ്റ് ആണ് ഉണ്ടാക്കുക നമ്മുടെ പല്ലിന്റെ ഇംപ്രഷൻ വെച്ചിട്ട്. എന്നിട്ട് നമ്മളത് രാത്രി കിടക്കാൻ നേരത്ത് വായിൽ വച്ച് കഴിഞ്ഞാൽ അതിന്റെ താഴത്തെ കീഴ്ത്താടി, നമ്മുടെ കീഴ്ത്താടി ഇത്തിരി മുമ്പിലേക്ക് കൊണ്ടുവരും അത്. അപ്പൊ അങ്ങനെ കൊണ്ടുവരുമ്പോ നമ്മുടെ ബാക്കിലുള്ള ബ്രീത്തിങ് ട്യൂബ്സ് കുറച്ചുകൂടി വലുതാവുകയും ആ സോഫ്റ്റ് ടിഷ്യൂ കുറച്ചുകൂടി സ്റ്റെബിലൈസ്ഡ് ആവുകയും ചെയ്യും. അത് അപ്പൊ ആ ഒരു വൈബ്രേഷൻ കുറയ്ക്കുകയും കൂർക്കം വലി അവോയ്ഡ് ചെയ്യാൻ പറ്റും അങ്ങനെ വരുമ്പോ.
വളരെയധികം നന്ദി ഡോക്ടർ വിനോദ് അയ്യപ്പൻ ഉറക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്രയധികം വിശദീകരിച്ചതിന്.
യു വെൽക്കം.